2024 മാർച്ച് 23 ശനിയാഴ്ച കേരള കോമതി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കെജ്രിവാളിനെ പേടിയോ പ്രസൂനസ് കണ്ടെത്ത് എഴുതുന്നു. ബിജെപിയും നരേന്ദ്രമോദിയും 10 വർഷം മുൻപേ ഓങ്ങിവെച്ചതാണ് കെജ്രിവാളിന് ഒരു പണി കൊടുക്കാൻ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മോദിയുടെ മുഖ്യ എതിരാളിയായി പേരെടുത്തപ്പോഴേ ബിജെപി ആളെ നോട്ടമിട്ടിരുന്നു. കേന്ദ്രത്തിൽ ബിജെപി കയറിയതിനു പിന്നാലെ നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ അധികാരത്തുടച്ച് നേടി നാണക്കെടുത്തിയപ്പോൾ അരിശമേറി. എന്നാൽ മറ്റു പാർട്ടികൾക്കും നേതാക്കൾക്കുമെതിരെ പ്രയോഗിച്ച രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്നൊക്കെ വഴുതിമാറിയ കെജ്രിവാൾ ജനകീയനായ ഡൽഹിയിൽ തങ്ങളുടെ മൂക്കിന് താഴെ വളർന്ന് വലുതാകുന്നത് കണ്ടു നിൽക്കാനേ ബിജെപിക്ക് കഴിഞ്ഞുള്ളൂ. ഡൽഹിക്ക് വെളിയിൽ പഞ്ചാബിൽ ഭരണം പിടിച്ചു. ഗോവ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് പുറമെ മോദിയുടെ സ്വന്തം ഗുജറാത്തിലും വേര് പിടിച്ച ദേശീയ പാർട്ടിയായി മാറി. 10 വർഷം മുൻപ് ബിജെപി തുടക്കമിട്ട കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യം ഏതാണ്ട് വിജയം കാണുന്നുണ്ടെങ്കിലും പ്രതിപക്ഷത്തിന് ഒരു ബദൽ ശക്തിയായി കയറി വരുന്ന ആം ആദ്മി പാർട്ടി എന്ന ഭീഷണിയെ ഭയത്തോടെയാണ് കാണുന്നത്. തൃണമൂൽ പശ്ചിമബംഗാളിലും ഡിഎംകെ തമിഴ്നാട്ടിലും സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിലുമൊക്കെ ഒതുങ്ങിയപ്പോൾ ആം ആദ്മി പാർട്ടി അവരുടെ തട്ടകമായ ഡൽഹിക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നു. പ്രതീക്ഷ തെറ്റിച്ച കെജ്രിവാൾ 2019 വൻ ഭൂരിപക്ഷത്തിൽ മോദി സർക്കാർ അധികാരത്തുടച്ച് നേടിയപ്പോൾ ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റും നിലനിർത്തിയിരുന്നു. തൊട്ടടുത്ത വർഷം നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ തരംഗത്തിൽ ആം ആദ്മി പാർട്ടി സർക്കാർ പുറത്താകുമെന്നും 21 വർഷത്തിനു ശേഷം ഭരണം തിരിച്ചുപിടിക്കാമെന്നും കരുതിയപ്പോഴും കെജ്രിവാൾ കണക്കുകൂട്ടൽ തെറ്റിച്ച് തിരിച്ചുവന്നു. ഇതിന്റെ തുടർച്ചയായിരുന്നു 2022 പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തി ശിരോമണി അകാലി ദളിനെയും ബിജെപിയും അരികിലാക്കി ആം ആദ്മി പാർട്ടി ചരിത്രം കുറിച്ച് ഭരണം പിടിച്ചു. ആ വർഷം ഡിസംബറിൽ നടന്ന ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ 15 വർഷം നീണ്ട ഭരണം അവസാനിപ്പിച്ച ആം ആദ്മി പാർട്ടിയുടെ കുതിപ്പ് കോൺഗ്രസിന് ബദലായി വളരുന്നതിന്റെ സൂചനയായി. ഇതിനു പിന്നാലെയാണ് ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ അക്കൌണ്ട് തുറന്ന് ദേശീയ പാർട്ടിയായി അംഗീകാരം സ്വന്തമാക്കിയത്. ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ബിജെപിക്ക് ദേശീയ എതിരാളിയായെന്ന വിലയിരുത്തലിന് അത് വഴിതെളിയിച്ചു. ബിജെപിയുടെ സ്വാർത്ഥമായ ഹിന്ദുത്വ അജണ്ടയും ചിലപ്പോഴൊക്കെ ആം ആദ്മി പാർട്ടി എടുത്തു പ്രയോഗിക്കാറുണ്ട്. തിരഞ്ഞെടുപ്പ് റാലികളിലും മറ്റും ഹനുമാൻ സ്തോത്രങ്ങൾ പാടി സ്വയം ഹിന്ദുവായി വിശേഷിപ്പിച്ച് കെജ്രിവാൾ മറുതന്ത്രം പയറ്റി. ലഫ്റ്റനന്റ് ഗവർണർ വക സമ്മർദ്ദം. സമ്പൂർണ്ണ പദവി ഇല്ലാത്ത ഡൽഹി സംസ്ഥാനത്ത് തങ്ങളുടെ പ്രതിനിധിയായ ലഫ്റ്റനന്റ് ഗവർണർ വഴി കെജ്രിവാളിനെയും സർക്കാരിനെയും പരമാവധി സമ്മർദ്ദത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചു. ഉദ്യോഗസ്ഥരുടെ നിയമന വിഷയത്തിൽ ആം ആദ്മി പാർട്ടി സർക്കാരിനെ അനുകൂലിച്ച സുപ്രീംകോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമമുണ്ടാക്കി. ഇപ്പോൾ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഉണ്ടായതുപോലെ പ്രതിപക്ഷം സംയുക്തമായി ബില്ലിനെ എതിർത്തത് പാർലമെന്റിൽ പ്രക്ഷുബ്ധ രംഗങ്ങൾ സൃഷ്ടിച്ചു. സൌജന്യ വൈദ്യുതി, കുടിവെള്ളം തുടങ്ങിയ പദ്ധതികളുമായി ഡൽഹിയിൽ ഭരണത്തിലെത്തിയ ആം ആദ്മി പാർട്ടി സർക്കാർ തങ്ങൾക്ക് നിയന്ത്രണമുള്ള വിദ്യാഭ്യാസം, പൊതുമരാമത്ത് വകുപ്പ് മാറ്റങ്ങൾ കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായി. മാറ്റിപ്പിടിച്ച തന്ത്രങ്ങൾ, രാഷ്ട്രീയ കസർത്തുകളുടെ ഭാരമില്ലാതെ ജനങ്ങളുടെ ഹൃദയം കവർന്ന അരവിന്ദ് കെജ്രിവാളിനോട് ഹിന്ദുത്വ അജണ്ടയും മോദി പ്രഭാവവും ഉൾപ്പെടുന്ന പതിവ് രാഷ്ട്രീയ ആയുധങ്ങളുമായി പള്ളിയിടാനാകില്ലെന്ന് മനസ്സിലാക്കിയാണ് ബിജെപിയും കേന്ദ്ര സർക്കാരും വേറെ വഴി ആലോചിച്ചത്. 2006 അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മക്സസേ അവാർഡ് ലഭിച്ച കെജ്രിവാളിനെയും ലോക്പാൽ സമരത്തിലൂടെ അഴിമതി വിരുദ്ധ സന്ദേശമുയർത്തി രൂപീകരിച്ച പാർട്ടിയും അതേ നാണയത്തിൽ വീഴ്ത്താൻ അവർ കരുനീക്കി. കെജ്രിവാളിന് പൂർണ്ണ നിയന്ത്രണമുള്ള പാർട്ടിയുടെ കടയ്ക്കൽ തന്നെ കത്തിവയ്ക്കാൻ പറ്റിയ ആയുധം അവർക്ക് കിട്ടുകയും ചെയ്തു. 2021 നവംബറിൽ ഡൽഹി സർക്കാർ തങ്ങളുടെ അഭിമാന പദ്ധതിയായ മദ്യനയം അവതരിപ്പിച്ചത്. ചില്ലറ മദ്യവിൽപ്പന പൂർണ്ണമായി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതോടെ ഡൽഹിയിൽ വ്യാപകമായ ഔട്ട്ലെറ്റുകൾ തുറന്നു. അവർ വൻ ഓഫറുകളുമായി മത്സരിച്ച് വില കൂടിയ മദ്യം പോലും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങിയതോടെ വിൽപ്പനശാലകൾക്കും മുന്നിൽ തിക്കും തിരക്കുമായി. പോരിൽ തുടങ്ങിയ പ്രതികാരം. ഇതിനു പിന്നാലെയാണ് ചില്ലറ വിൽപ്പന ലൈസൻസ് വിതരണത്തിൽ അഴിമതി ആരോപണം ഉയർന്നത്. ആദ്യമൊക്കെ ആം ആദ്മി പാർട്ടിയും ബിജെപിയുമായുള്ള വാക്പോരം അത് ഒതുങ്ങി. ഇതിനിടെ മദ്യനയമായി ബന്ധപ്പെട്ട പണമിടപാടുകളെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾക്ക് ചില സുപ്രധാന വിവരങ്ങൾ ലഭിച്ചു. 2022 ജൂലൈ 20 ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയുടെ ശുപാർശ പ്രകാരം CBI കേസെടുത്തു. പിന്നാലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ഇഡിയും എത്തി. കെജ്രിവാളിന്റെ വിശ്വസ്തനും ഉപമുഖ്യമന്ത്രിയുമായ സിസോദിയെ ആദ്യം കുരുക്കിയ തന്ത്രങ്ങൾ ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു. സൂററ്റ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച ആം ആദ്മി പാർട്ടി ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറുന്നത് തടയാമെന്നും ബിജെപി കണക്കൂട്ടി. ഫലം വരുന്നതിനു മുൻപുള്ള പ്രവചനങ്ങളെ ആം ആദ്മി പാർട്ടി പ്രധാന പ്രതിപക്ഷമാകുമെന്ന് വരെ പറഞ്ഞു കേട്ടിരുന്നു. കെജ്രിവാളിന്റെ മറ്റൊരു വിശ്വസ്തൻ സത്യേന്ദ്ര ജെയിനെതിരെ ഹവാല കേസും സമാനമായ രീതിയിലാണ് മുന്നേറിയത്. ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന സത്യേന്ദ്ര ജെയിനെ ഹവാല കേസിൽപ്പെടുത്തി 2022 മെയ്യിൽ തന്നെ അകത്താക്കി. അതുകഴിഞ്ഞാണ് മദ്യനയ കേസ് നടപടികൾ ഊർജിതമാക്കിയത്. കേന്ദ്ര ഏജൻസികളായ CBI എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും റെയ്ഡുകളും ചോദ്യം ചെയ്യലുമായി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കി. അന്നേ ആം ആദ്മി പാർട്ടിക്ക് ഒരു കാര്യം കാര്യം വ്യക്തമായിരുന്നു. അന്വേഷണ ഏജൻസികളുടെ അന്തിമ ലക്ഷ്യം കെജ്രിവാൾ ആണെന്ന് അതുവഴി ആം ആദ്മി പാർട്ടിക്ക് പൂട്ടിടാൻ ബിജെപി കരുക്കൾ നീക്കുമെന്ന്.